ഒരു ഗുരു തന്റെ രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഈ ആശ്രമത്തിനകത്ത് രണ്ട് മുറികളുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് ഈ മുറികൾ നിറക്കുക. ഒന്നാമൻ 50 വെള്ളിക്കാശിന് വൈക്കോൽ വാങ്ങിയിട്ട് മുറി നിറക്കാനുള്ള ശ്രമമാണ്. എത്ര നിറഞ്ഞിട്ടും മുറി നിറയുന്നില്ല. രണ്ടാമൻ വരുമ്പോൾ കാണുന്നത് മുറി അടച്ചിട്ടിരിക്കുകയാണ്. ഇവൻ വാതിലുകൾ തുറക്കുന്നു, ജാലകങ്ങൾ തുറക്കുന്നു, ജാലകങ്ങളുടെ പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നു. പിന്നെ ഇവൻ ചന്ദന തിരി കത്തിക്കുന്നു, മുറിക്കുള്ളിൽ സുഗന്ധമായി. ഇവന് ഭജനഗീതം പാടുന്നു, മുറിക്കുള്ളിൽ സംഗീതമായി. ഗുരു ഇങ്ങനെ പറഞ്ഞു, ഓരോ മനുഷ്യനും ഉള്ളിന്റെ ഉള്ളില് സമാനമായ ശൂന്യതാനുഭവങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്തരം ശൂന്യതാനുഭവങ്ങൾ കൊണ്ട് നടക്കുന്നവന്റെ മുമ്പിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നെങ്കിൽ വൈക്കോൽ കൊണ്ട്, ട്രാഷ് കൊണ്ട് നെഞ്ചിന് നിറക്കുക, അല്ലെങ്കിൽ സുഗന്ധവും പ്രകാശവും സംഗീതവും കൊണ്ട് നിറക്കുക. നമ്മുടെ മുമ്പിൽ രണ്ട് വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ നെഞ്ചിലെ ശൂന്യത അതിജീവിക്കാൻ വേണ്ടി വൈക്കോലുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നെഞ്ചിലെ ശൂന്യത നിറക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രകാശവും സുഗന്ധവും സംഗീതവും ഒക്കെ കൊണ്ട് നടക്കുക. ദൈവത്തിന്റെ പ്രകാശവും സുഗന്ധവും സംഗീതവും കൊണ്ട് നെഞ്ചു നിറക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ബൈബിളിൽ സമരിയാക്കാരി സ്ത്രീയോട് ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, നീ കുടിക്കുന്ന ജലം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം ശമിക്കുകയില്ല. സമാനമാണിത്, നീ നിറക്കുന്ന ത്രാഷ് കൊണ്ട്, നീ നിറക്കുന്ന വൈക്കോലുകൾ കൊണ്ട് നെഞ്ചു നിറയില്ല. ഇതോട് ക്രിസ്തു എന്താ പറയുന്നത്? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇതിനകത്തൊരു കുറ്റപ്പെടുത്തൽ ലാഞ്ചന പോലുമില്ല. ഒരു തരത്തിലും അവളെ വിധിക്കുന്ന ഒരു വാക്കല്ലത്, മറിച്ച് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു പറയുന്ന കണക്ക് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ക്രൈസ്തു പറയുക, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. കാരണം ക്രിസ്തുവിന്, മനസ്സിന്റെ ആഴങ്ങൾ കാണാൻ കഴിവുള്ള ക്രിസ്തുവിനറിയാം, ഇവള് ഇവളുടെ ഉള്ളിലറിഞ്ഞ ശൂന്യതകൾ അതിജീവിക്കാൻ വേണ്ടി ഇവൾ ഉപയോഗിച്ചിരുന്ന 5 വൈക്കോൽ തുണ്ടുകൾ മാത്രമാണ് ഈ 5 പുരുഷന്മാരെന്ന്. ഗതിയായിരിക്കാം ഒരുവന്റെ ശൂന്യം നിറക്കാൻ വേണ്ടി അവൻ സ്വീകരിക്കുന്ന മാനദണ്ഡം. വഴിതെറ്റ് ബന്ധങ്ങളായിരിക്കാം ഒരുവൻ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ. തിന്മയുടെ ഏരക്ക് ഇടറിയ ബാലകളായിരിക്കാം ഒരുവൻ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ. നെഞ്ചിൽ നിറക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വൈക്കോലുകൾ എന്തൊക്കെയാണ്? തിന്മയുടെ വൈക്കോലുകൾ എന്തൊക്കെയാണ്? ഓർമ്മിക്കുക, മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴികൾ, വൈക്കോലുകൾ കൊണ്ട് നെഞ്ചു നിറക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകാശവും സുഗന്ധവും സംഗീതവും കൊണ്ട് നിറക്കുക. വലിയ വലിയ മനുഷ്യർ പോലും തങ്ങളുടെ ഉള്ളിലേ ശൂന്യത അതിജീവിക്കാൻ വേണ്ടി വൈക്കോലുകൾ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ദസ്തോവസ്കിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, ഈ മനുഷ്യന് ക്രിസ്തുവിന്റെ മനസ്സാണുള്ളത്. കഥാപാത്രങ്ങൾക്കൊക്കെ ക്രിസ്തുവിന്റെ മനസ്സ് കൊടുത്ത മനുഷ്യനാണ്. എന്നിട്ടും തന്റെ ഉള്ളിലെ ശൂന്യം അതിജീവിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ കണ്ടെത്തിയ മാർഗമെന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആയിരുന്നു, ചൂതായിരുന്നു. രാവേറെ ചെല്ലുന്ന വരെ ഈ മനുഷ്യൻ ചൂതെറിയും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ നഷ്ടമാകും, രണ്ടായാലും വാശിയായി. ഒടുവിൽ അവസാനത്തെ റൂബിളും കൈമോശ വരുമ്പോൾ ചുറ്റുമുള്ള മദ്യപാനികളുടെ പാദങ്ങളിൽ വീണുകൊണ്ട് കരഞ്ഞു പറയും, ഒരു റൂബിൾ കൊടുത്താ ഞാൻ ഒരിക്കൽ കൂടി ചൂതറിയട്ടെ. വലിയ മനുഷ്യൻ, ക്രിസ്തുവിന് സമാനമായ മനസ്സുള്ള മനുഷ്യനും തന്റെ ഉള്ളിൽ ശൂന്യം അതിജീവിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വൈക്കോൽ തുണ്ടായിരുന്നു ഈ ജൂതെന്ന് പറയുക. എന്റെ ഉള്ളില് ദൈവത്തിന്റെ പ്രകാശമുണ്ടോ? എന്റെ ഉള്ളില് ദൈവത്തിന്റെ സുഗന്ധവും സംഗീതവും ഉണ്ടോ? അതോ ഈ നെഞ്ചിലെ ശൂന്യതാനുഭവങ്ങൾ നിറക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിക്കുന്നത് വൈക്കോൽ തുണ്ടുകളാണോ? ലഹരി പോലും നമ്മൾ കാണേണ്ടത് ഈ മാനദണ്ഡത്തിലാണ്. മദ്യപിക്കുന്നവരോട് പണ്ടുകാലത്ത് ഉള്ളിലത്തിന് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഒരു വേഷ്യൻ കവിതയുടെ ഒരു കുഞ്ഞു കവിത വായിച്ചപ്പോൾ തൊട്ട് ഇവരോട് കൂടുതൽ അടുപ്പം അനുഭവപ്പെടുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, എന്നെ കുടിയനെന്ന് വിളിക്കരുത്, ഞാൻ കുടിച്ചിട്ടുള്ള കണ്ണീരുമായിട്ട് നോക്കുമ്പോൾ ഞാൻ കുടിക്കുന്നത് എത്രയോ തുച്ഛമാണ്. എന്നെ കുടിയനെന്ന് വിളിക്കരുത്, ഞാൻ കുടിച്ചിട്ടുള്ള കണ്ണീരുമായിട്ട് നോക്കുമ്പോൾ ഞാൻ കുടിക്കുന്നത് എത്രയോ തുച്ഛമാണ്. ഇവന്റെ ഉള്ളിൽ ലഹരി പോലും ഇവന്റെ ശൂന്യത അതിജീവിക്കാനുള്ള ഇവന്റെ ബാലിശമായ ശ്രമങ്ങളാണ്. എത്ര നിറഞ്ഞിട്ടും നെഞ്ച് പിന്നെയും നിറയാതെ പോകുന്നു. ഉള്ളിലെ ശൂന്യതാനുഭവങ്ങളെ ദൈവത്തിന്റെ പ്രകാശവും സംഗീതവും നൃത്തവും സ്നേഹവും കൊണ്ടൊക്കെ നിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഏതൊക്കെയോ ആവശ്യത്തിയുടെ തലങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. ഉള്ളില് ദൈവത്തിന്റെ കൃപയും സംഗീതവും ഒക്കെ എക്കാലങ്ങളും ഉണ്ടാവട്ടെ. വെറുതെ മനസ്സിനോട് ചോദിക്കുക, എന്റെ മനസ്സിൽ ഞാൻ എവിടെയാണ് ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? മോസസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. മോസസ് മലമുകളിലേക്ക് പോകുമ്പോൾ യഹൂദ ജനത ഒരു കാളക്കുട്ടി ഉണ്ടാക്കുന്നുണ്ട്. ദൈവത്തിന് പകരമായിട്ട് പ്രതിഷ്ഠിക്കുന്നതൊക്കെ ഈ ഗോൾഡൻ കാഫാണ്, ഈ സ്വർണ്ണ കാളക്കുട്ടി. എന്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്ന സ്വർണ്ണ കാളക്കുട്ടി എന്താണ്? ആസക്തികളുടെ കാളക്കുട്ടിയാവാം, ലഹരിയുടെ കാളക്കുട്ടിയാവാം, ആവശ്യത്തിലെ കാളക്കുട്ടികളാവാം, ഏതൊക്കെയോ സെക്യൂരിറ്റി ഫീലിന്റെ കാളക്കുട്ടികളാവാം, ഏതൊക്കെയോ ആകുലിതരുടെ കാളക്കുട്ടികളാവാം, എന്റെ ഉള്ളിൽ ഈശ്വരന് പകരമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഈ സ്വർണക്കാളക്കുട്ടി ഗോൾഡൻ കാഫ് എന്താണ് എന്ന് ദൈവത്തോട് സ്വയം ഏറ്റു പറയുക. ഒന്നുകൂടി നമ്മൾ അറിയണം, ക്രിസ്തുവിന് ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം ജീവന്റെ ചലനങ്ങൾ നിഷേധിക്കുക എന്നുള്ളതല്ല, ജീവന നിയമങ്ങൾ നിഷേധിക്കുക എന്നുള്ളതല്ല, എന്തിനെയൊക്കെയോ തള്ളി പറയുക എന്നുള്ളതല്ല. ഒരു സെൻ ഗുരു ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ തന്റെ കൊച്ചുമകനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുഞ്ഞ് അച്ഛനോട് ചോദിച്ചു, അച്ഛ അച്ഛന്റെ ഹൃദയം ഒത്തിരി വലുതാണോ? ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ കുഞ്ഞിനെ അങ്ങനെ ചോദിക്കുക? അപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ഛന്റെ ഹൃദയം ഒത്തിരി വലുതായതുകൊണ്ടാണല്ലോ, അച്ഛന്റെ ഹൃദയത്തിൽ എനിക്കും ദൈവത്തിനും ഒരേപോലെ ഇടം. പെട്ടെന്ന് ഈ മനുഷ്യൻ വല്ലാതെ വിറങ്ങലിച്ചു. ഇവൻ നിലത്തുനിർത്തിക്കൊണ്ട് ആകാശം നോക്കിക്കൊണ്ട് സെൻ ഗുരു ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ദൈവമേ നീ എന്തിനാണ് ഒരു കുഞ്ഞായിട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിക്കുക? ആ ദിവസം തന്നെ ഈ മനുഷ്യൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. 12 വർഷങ്ങൾ അലഞ്ഞു. മടങ്ങി വരുമ്പോൾ കുഞ്ഞ് കൗമാരത്തിലെത്തിയിട്ടുണ്ട്. കൗമാരത്തിലെത്തി കുഞ്ഞ് മകനെ അണച്ചു പിടിച്ചുകൊണ്ട് അച്ഛനിങ്ങനെ പറഞ്ഞു, കുഞ്ഞ് 12 വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു അച്ഛന് ദൈവത്തിനിടമുള്ള മനസ്സിൽ കുഞ്ഞിനും ഇടമുണ്ടെന്ന് കണ്ടെത്താനായിട്ട്. പക്ഷേ കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ കുഞ്ഞിനും ഇടമുണ്ടെന്ന് കണ്ടെത്താനായിട്ട്. പക്ഷേ കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ സ്നേഹബന്ധങ്ങൾക്കിടമുണ്ട്, സഖിക്കിടമുണ്ട്, കുഞ്ഞുമക്കൾക്കിടമുണ്ട്, വാത്സല്യത്തിനിടമുണ്ട്, ഗതിക്കിടമുണ്ട്, വിരുന്നിടമുണ്ട്. പ്രകാശവും സംഗീതവും നിറച്ച മുറിയിൽ നിങ്ങൾക്ക് എന്തിനേയും പ്രതീക്ഷിക്കാമല്ലോ. പക്ഷേ കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ, തൊഴിലിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ, സഖിക്ക് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ, ഗതിക്ക് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ, വിരുന്നിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. കുഞ്ഞ് 12 വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു അച്ഛന് ദൈവത്തിനിടമുള്ള ഹൃദയത്തിൽ കുഞ്ഞിനും ഇടമുണ്ടെന്ന് കണ്ടെത്താനായിട്ട്. പക്ഷേ കുഞ്ഞിന് മാത്രം ഇടമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം പുറത്താകുന്നു. ഒരു പാദം ജീവിക്കുന്നവരെ ലോകത്തിലും മറുപാദം ദൈവത്തിന്റെ മനസ്സിൽ ചവിട്ടി നിൽക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ആത്മീയത എന്ന് പറയുന്നത് അപ്പത്തിലും വചനത്തിലും രണ്ട് പാദങ്ങൾ ചവിട്ടാനുള്ള കൃപയാണിത്. ഉപവാസം മാത്രമല്ല ആത്മീയം എന്ന് പറയുക, വിരുന്നുകൂടിയാണ്. പ്രാർത്ഥന മാത്രമല്ല ആത്മീയം എന്ന് പറയുന്നത്, നൃത്തം കൂടിയാണ്. വാസ്തവത്തിൽ ആത്മീയതയ്ക്കെതിരായ മധ്യത്തില് ഭൗതികതയും ആത്മീയം തമ്മിൽ വേർതിരിക്കാൻ ഒരു അതിർരേഖ പോലുമില്ല. ഭൗതികതയെ ആത്മീയതയിൽ മാറ്റി നിർത്തിയപ്പോൾ ആത്മീയതയ്ക്ക് നഷ്ടമായത് അതിന്റെ സുഗന്ധമാണ്, ഭൗതികതയ്ക്ക് നഷ്ടമായത് അതിന്റെ ആഴമാണ്. ജീവന്റെ മുഴുവൻ ചലനങ്ങളും ആത്മീയത ആക്കി മാറ്റാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ഒരു പാദം ജീവിക്കുന്നവരെ ലോകത്തിലും, മറുപാദം ഈശ്വരന്റെ മനസ്സിന്റെ അവിടെ നിൽക്കാനുള്ള കൃപ. ഈ രാവിലെ മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്ന അറിവോടുകൂടി വെറുതെ ഈശ്വരനു മുമ്പിൽ ചോദിക്കുക, എന്റെ ജീവനിൽ എവിടെയാണ് ഞാൻ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ശിമയോനെ, ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ജീവന്റെ ഉറവയെ മറന്നിട്ട് പൊട്ടക്കിണറുകൾ കുഴിക്കുന്നവരെന്ന്. ദൈവത്തിന്റെ പ്രകാശവും സംഗീതവും ഒക്കെ മറന്നിട്ട് ഉള്ളില് വൈക്കുകൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു വർത്തമാന വായന കൂടി നമുക്കിതിനകത്ത് കാണാം. ഉള്ളിന്റെ ഉള്ളില് ക്രിസ്തു ഉണ്ടാവട്ടെ, ക്രിസ്തു ജീവന്റെ കേന്ദ്രബിന്ദു ആവട്ടെ, ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ അറിവ് നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഹൃദയപൂർവ്വം ആവർത്തിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. വെറുതെ ഒന്ന് ചോദിക്കുക, എന്റെ കുടുംബത്തിനകത്ത് എവിടെയാണ് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്?
മഹാബോധത്തിന്റെ കുന്നു തകർക്കാനും പാവബോധത്തിന്റെ ആഴ്വരകൾ ഉയർത്തെഴുന്നേൽക്കാനും ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കാനും പരിവർത്തമതിലമാക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ഒരുമിച്ച് വെല്ലാം. രക്ഷകനായ ഈശോയെ, അങ്ങയെ എന്റെ നാഥനും രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ തിരുരക്തം എന്നെ പാപത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, ഇരുളിൽ നിന്നും, അശാന്തിയിൽ നിന്നും മോചിപ്പിക്കുവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ അങ്ങിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ വിലയേറിയ തിരുരക്തം എന്റെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും ഞാൻ തളിക്കുന്നു. അങ്ങയുടെ വിലയേറിയ തിരുരക്തം എന്റെ പ്രിയപ്പെട്ടവരുടെ മേലും തളിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ അങ്ങേ തിരുരക്തം എന്റെ വീട്ടിലും വീടിന്റെ ഓരോ ഇടങ്ങളിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിലും ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഞാൻ തളിക്കുന്നു. എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സ്നേഹവും സൗഖ്യവും സംരക്ഷണവും കൊണ്ട് ആവരണം ചെയ്യണമേ. അങ്ങയുടെ സ്നേഹവും സൗഖ്യവും സംരക്ഷണവും കൊണ്ട് ആവരണം ചെയ്യണമേ. അങ്ങയുടെ സ്നേഹവും സൗഖ്യവും സംരക്ഷണവും കൊണ്ട് ആവരണം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
സഹോളേ, ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും നമ്മളൊരു അസസ്മെന്റ് നടത്താറുണ്ട്. ജീവിതത്തെ എല്ലാത്തിനെയും നമ്മൾ എവാലുവേറ്റ് ചെയ്യാറുണ്ട്. മുറുക്കാൻ കടയ്ക്ക് പോലും നമ്മൾ ഓഡിറ്റിംഗ് ഏർപ്പെടുത്താറുണ്ട്. എന്നിട്ടും ജീവിതത്തിൽ ഒരിക്കലും അസസ്മെന്റ് നടത്താതെ പോകുന്ന ഒരു തലമാണ് വീടെന്ന് പറയുന്നത്. ഒരുപക്ഷെ 5 വർഷം മുമ്പായിരിക്കാം നിങ്ങൾ വിവാഹിതരായത്, അല്ലെങ്കിൽ 20-25 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം നിങ്ങൾ വിവാഹിതരായത്. അന്നത്തുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളും ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്ന അവസ്ഥയും തമ്മിൽ പൊരുത്തങ്ങളുണ്ടോ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് വെറുതെ ഈ സന്ധ്യയിൽ സ്വന്തം വീടിനെക്കുറിച്ച് ഒരു അസസ്മെന്റ് നടത്തുക? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട് ഒരു കണക്കെടുപ്പ് നടത്തുക. കണക്കെടുപ്പിന്റെ പുസ്തകത്തിൽ നഷ്ടമോ ലാഭമോ ഒക്കെ ആയിക്കോളട്ടെ, ഒക്കെ അവന്റെ മുമ്പിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുക. ഇനിയുള്ള ചിന്തകൾ സ്വന്തം വീട്ടുമുറ്റത്തിരുന്ന് കേൾക്കുന്ന ലാഘവത്തോടുകൂടി മാത്രം കേൾക്കുക. ഓഡിറ്റോറിയമാണെന്നോ പള്ളിയാണെന്നുള്ള ഒക്കെ മറന്നു പോവുക. സ്വന്തം വീടിന്റെ ഉമ്മറത്തിരുന്ന് ഒരു ജാരികസേലിലിരുന്ന് ലാഘവത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കണക്ക് പുസ്തകം തുറക്കുകയാണ്. അടുത്തിടെ ഞങ്ങളൊക്കെ വളരെയേറെ ആദരിച്ചിരുന്ന മനുഷ്യൻ, ഒരു കോളേജ് പ്രൊഫസർ, പരിസ്ഥിതിയുമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളിൽ ഞാനും ഈ മനുഷ്യനുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഈ മനുഷ്യൻ ഹരമാണ്. ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, തൊടുന്നതൊക്കെ പൊന്നാക്കി മാറ്റുന്ന ചില മനുഷ്യർ, അത്തരമൊരു ജനുസിൽപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. 32 ഷീറ്റുണ്ട് ഈ മനുഷ്യന്റെ ആത്മഹത്യക്കുറിപ്പിന്. അതിലൊരു വരി ഈ മനുഷ്യൻ ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അതിങ്ങനെയാണ്: എല്ലായിടത്തും ഞാനൊരു വിജയമായിരുന്നു എന്റെ വീട്ടിലൊഴിച്ച്. അതുകൊണ്ട് എന്റെ ഈ പരാജയം എന്റെ എല്ലാ വിജയങ്ങളെയും നിഷ്പ്രഭമാക്കുന്നു. എല്ലായിടത്തും ഞാനൊരു വിജയമായിരുന്നു എന്റെ വീട്ടിലൊഴിച്ച്. അതുകൊണ്ട് എന്റെ ഈ പരാജയം എന്റെ മറ്റെല്ലാ വിജയങ്ങളെയും നിഷ്പ്രഭമാക്കുന്നു. ഇങ്ങനെയാണ് പാവം മനുഷ്യര് അടിയറവ് പറയുക. ഇങ്ങനെയാണ് പാവം മനുഷ്യര് തകർന്നു പോവുക. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് വിജയത്തിൻ്റെതായിക്കൊള്ളട്ടെ. ബിസിനസിൽ പുരോഗതിയുണ്ട്, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, സമൂഹത്തിൽ ആദരീയനാണ്, പ്രാർത്ഥനാ സമൂഹങ്ങളിൽ ആദരീയനാണ്. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാം നിങ്ങൾക്ക് താളത്തിന്റെ അനുഭവമായിക്കൊള്ളട്ടെ. പക്ഷേ വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകം നഷ്ടമാകുമ്പോൾ മനുഷ്യൻ വല്ലാതെ തകർന്നു പോകുന്നു. എല്ലാ വിജയങ്ങളും പരാജയമായിട്ട് മാറുന്നത് വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകത്തിന്റെ തകർച്ചയിലാണ്. ജീവിതം നിങ്ങൾക്ക് പരാജയത്തിന് അനുഭവങ്ങൾ നൽകിക്കൊള്ളട്ടെ. സുഹൃത്തുക്കൾ നിങ്ങളെ ഒറ്റുകൊടുക്കുന്നു, ഏതൊക്കെ അപമാനകഥകൾ നിങ്ങൾ നായകനാകുന്നു, ബിസിനസ് തകരുന്നു, ജോലി നഷ്ടപ്പെടുന്നു, എന്നിട്ടും നിങ്ങളെ തകർക്കാനായിട്ട് ഒന്നിനുമാവില്ല. കാരണം വീടെന്ന് പറയുന്ന ഇത്തിരി തട്ടകം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ജയപരാജയങ്ങളെ നിർണയിക്കുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ, അവന്റെ വീടിന്റെ പരാജയ വിജയങ്ങളാണ്. എന്നിട്ടും നമുക്കറിയാം, ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ഉടഞ്ഞു പോകുന്ന സ്വപ്നമാണ് വീട്. മൈക്കൽ ജാക്സന്റെ ഒരു പഴയ പാട്ടുണ്ട്, കുറെ കൂടി പഴയ കാലങ്ങളിൽ. ആ പാട്ടിങ്ങനെയാണ്: ഹോം ദ മോസ്റ്റ് ഫ്രജൈൽ ഡ്രീം, ഹോം ദ മോസ്റ്റ് ഫ്രജൈൽ ഡ്രീം. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദുർബലമായ സ്വപ്നത്തെ വീടെന്ന് വിളിക്കുക. ഹോം ദ മോസ്റ്റ് ഫ്രജൈൽ ഡ്രീം. ഉടഞ്ഞു പോകുന്ന കളിപ്പാട്ടങ്ങളുടെ മുകളിലായിട്ട്, ഉടഞ്ഞു പോകുന്ന ചില്ലുപാത്രങ്ങളുടെ മുകളിലായിട്ട് നമ്മളൊരു ലേബൽ പതിക്കാറുണ്ട്: ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. ഉടഞ്ഞു പോയേക്കാം, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക.